2024 ഒക്ടോബർ 27 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ഗോപിക നാഷ്. വയലാർ ഗന്ധർവന്റെ കാവ്യപൂജ. മഞ്ജു വെള്ളായണി എഴുതുന്നു. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മ വിട പറഞ്ഞിട്ട് ഇന്ന് 49 വർഷം പിന്നിടുന്നു. ഗന്ധർവന്മാരെ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള കാഴ്ചശക്തിയില്ല, ദീർഘദൃഷ്ടിയുമില്ല. രചനയ്ക്കിടയിൽ എഴുത്തുകാരനെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ചില പദങ്ങളും ആശയങ്ങളും പറന്നെത്തുന്നു. ഗായകൻ പോലുമറിയാതെ വിരുന്നെത്തുന്ന ചില സ്വരമാധുര്യങ്ങൾ, ചിത്രകാരന്റെ ബ്രഷിൽ ചേക്കേറുന്ന ചില ചായക്കൂട്ടുകൾ, അതിനെയൊക്കെ നാം ഗന്ധർവസ്പർശമെന്ന് വാഴ്ത്തുന്നു. അതിന്റെ ജനിതക രഹസ്യം ശാസ്ത്രത്തിന് നിശ്ചയമില്ല. ഭൂമിയെന്ന മനോഹര തീരം വിട്ട് 49 വർഷം പിന്നിടുമ്പോൾ വയലാർ എന്ന ഋതുസംക്രമ പക്ഷി മലയാള മനസ്സിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വശം കവിതയും മറുവശം ഗാനങ്ങളും ചേർന്ന അർദ്ധനാരീശ്വര സമനാണ് വയലാർ. കവിതയിൽ സ്വന്തം ഇരിപ്പിടം. കവിതയിൽ സ്വന്തം ഇരിപ്പിടം ഉറപ്പാക്കിയ ശേഷമാണ് ഗാനരചനാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഐഷ, സർഗസംഗീതം, ആത്മാവിലെ ചിത തുടങ്ങിയ കവിതകൾ വായനക്കാർ നെഞ്ചേറ്റി. ആ പാതയിലൂടെ മുന്നേറിയിരുന്നെങ്കിൽ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായി മാറിയേനെ. പക്ഷേ മലയാളം എക്കാലവും ഓമനിക്കുന്ന കവിത ചാലിച്ച സിനിമാ ഗാനങ്ങൾ രചിക്കാനായിരുന്നു നിയോഗം. പെരിയാറിൽ പർവ്വതനിരയുടെ പനിനീര് തൂകിയ കവി ആലുവ ശിവരാത്രിയും മലയാറ്റൂർ പെരുന്നാളും കാട്ടിത്തരുന്നു. പെരിയാർ കാണുമ്പോൾ ഏതു മനസ്സിലാണ് അതൊക്കെ തെളിയാത്തത്. അതുപോലെ പടിഞ്ഞാറുള്ള പാലാഴിക്കരയുള്ള പവിഴക്കൊട്ടാരം, കറുത്തവാവും വെളുത്തവാവും കണികണ്ടുണരും കൊട്ടാരത്തിൽ മുത്തിനു പോണു ഞാൻ എന്ന വരിയിലെത്തുമ്പോൾ ഗന്ധർവസ്പർശമായി. ചെമ്മീനിലെ ഗാനങ്ങളിലെത്തുമ്പോൾ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ലിന്റെ തിളക്കമായി. കാളിദാസ ഭാവനയും വയലാറിന്റെ ഭാവനയും പരസ്പരാശ്ലേഷത്തിൽ മുഴുകുന്ന ചില മുഹൂർത്തങ്ങൾ ശകുന്തള എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലുണ്ട്. മാലിനി നദിയിൽ കണ്ണാടി നോക്കുന്ന മാനും സ്വർണ്ണതാമരയിതളിൽ ഉറങ്ങുന്ന കണ്ണതപോവന കന്യകയും പ്രണവം ചൊല്ലുന്ന ചുണ്ടുകൾ പ്രേമകാളകളി പാടാൻ വിതുമ്പുന്നതും മലയാളി അറിഞ്ഞു. ഒരു പവിഴമഴത്തുള്ളിയിലൂടെ പാർവതിയുടെ സ്വർഗീയ സൗന്ദര്യം പ്രതിഫലിപ്പിച്ചില്ലേ വയലാർ. പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെയൊന്നു ചുംബിച്ചോട്ടെ. സൗമ്യമായൊഴുകുന്ന തെളിഞ്ഞ ചില പ്രസ്താവനകൾ എത്ര പെട്ടെന്നാണ് മുഴക്കമുള്ള കാവ്യജലപാതങ്ങളാകുന്നത്. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു എന്ന രചന പിന്നെ ഇന്ദ്രജാലമായി മാറുന്നു. സ്വർഗവും നരകവും കാലമാം, കടലിനക്കരയോ ഇക്കരയോ എന്ന ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയാനാകും. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനോടും, ചെകുത്താനാണെങ്കിൽ ആ ചെകുത്താനോടുമുണ്ട് ചില ചോദ്യങ്ങൾ. തെറ്റ് തെറ്റ് ഇതു തുടങ്ങിയതെന്നോ എവിടെയോ യഹോവയുടെ ശില്പശാലയിലോ ഏതൻ തോട്ടത്തിലോ നീലാംബരത്തോടും താരാപഥത്തോടും കവി ചോദിക്കുന്നത് ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവം ഇപ്പോഴും അവിടെയുണ്ടോ എന്നാണ്. പ്രവാചകന്മാരോട് ചോദിക്കുന്നത് പ്രഭാതമകലിയാണോ, പൊന്നാപുരം കോട്ടയിലെ നളചരിതത്തിലെ നായകനോ എന്നാരംഭിക്കുന്ന ഗാനം നിറയെ പ്രണയ സന്ദേഹങ്ങളും ചോദ്യങ്ങളുമാണ്. പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്ന കാലത്തോട് ചോദിക്കുന്നത് പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്നാണ്. ചന്ദ്രനെയും നിലാവിനെയും ഇത്രമേൽ ചുംബിച്ച മറ്റൊരു ഗാനരചയിതാവുണ്ടോ എന്ന് സംശയം. വെളുത്തവാവിനേക്കാൾ വെളുത്ത നിറം, വിടർന്ന പൂവിനേക്കാൾ വിടർന്ന മുഖം, വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും. അപ്സര സ്ത്രീ എന്ന വെൺചന്ദ്രലേഖയെ ഒരു ഗാനത്തിൽ വർണ്ണിക്കുന്ന കവി മറ്റൊരു ഗാനത്തിൽ ശാസ്ത്രവീക്ഷണത്തിലൂടെ തങ്കത്താഴകക്കുടമല്ലെന്നും താരാപഥത്തിലെ രഥമല്ലെന്നും പറയുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന സാധാരണ പ്രസ്താവനത്തിന്റെ ഭാവന ചാടുന്നത് മതങ്ങളുടെ പേരിലുള്ള ഭീകരമായ കലഹവിധിയിലേക്കാണ്. അവിടെ ദൈവം തെരുവിൽ മരിക്കുകയും ചെകുത്താൻ ചിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ തെരുവിൽ മരിക്കുമ്പോഴാകട്ടെ ചിരിക്കുന്നത് മതങ്ങളും യഥാർത്ഥ നവോത്ഥാനത്തിന്റെ പതാക പേറുകയാണ് കവി. ലോകത്തിന്റെ പല ഭാഗത്തും അത്തരം അശാന്തികൾ നാം ഇന്നും കാണുന്നു. ഗന്ധർവ നഗരങ്ങൾ അലങ്കരിക്കാൻ പോകുന്ന ഹിന്ദുക്കലയും ദേവലോകരഥവുമായി ആരെയോ തേടിവരുന്ന തെന്നലും ആസ്വാദക മനസ്സിനെ തലോടുന്നു. കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകത്തൂലിക തൊട്ടുവന്നിച്ച് എത്രയോ ഗാനങ്ങൾ വയലാർ എഴുതി. ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്ക് വേണ്ടി, ഏഴാം സ്വർഗം എനിക്ക് വേണ്ടി, ചൂടുമ്പോൾ ഉടലോടെ സ്വർഗത്തിലെത്തുന്ന ചുവന്ന പൂവെന്നെ ചാർത്തിക്കൂ തുടങ്ങിയവ ആ ഗണത്തിൽപ്പെടുന്നവ. യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവനും ചിന്നസ്വാമിയും സ്നേഹഗായകനുമായ കുമാരനാശാനും വയലാറിന്റെ മാനസവിഗ്രഹങ്ങളായിരുന്നു. ദുർഗ എന്ന സിനിമയിലെ ഒരു മുഹൂർത്തം അദ്ദേഹം ഗുരുവിന് സമർപ്പിച്ചു. ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ എന്നു തുടങ്ങുന്ന ഗാനത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊരു തിരുക്കുറൽ പാടിയതും മതമേതായാലും മനുഷ്യൻ നന്നാകുവാൻ ഉപദേശം നൽകിയതും പറയുന്നു. അയ്യപ്പ ഭക്തിയിൽ ഗുരുദേവ ഭക്തി കൂടി ചാലിച്ച് ശരണം വിളിക്കും. ഞങ്ങൾക്കൊരു ജാതിയൊരു മതം ഒരു ദൈവം എന്ന് പാടുന്നു. കുമാരനാശാന്റെ വീണപൂവിനെ വികാരവതിയായും വിഷാദവതിയായും വയലാർ ചിത്രീകരിക്കുന്നു. സമരാവേശങ്ങളും ഭക്തിരംഗങ്ങളും ദുഃഖസാന്ദ്രതയും ആ മാതൃക വിരലുകൾക്ക് നിഷ്പ്രയാസം വഴങ്ങിയിരുന്നു. നീട്ടിനിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എന്നുള്ള കുസൃതി ചോദ്യം ദൈവത്തിന് പോലും ഇഷ്ടപ്പെടും. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ കവി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിധിയുടെ കൈകൾക്കറിയില്ലല്ലോ വിരഹവേദന എന്ന്. കള്ളനെ പോലെ വരുന്ന കാറ്റ് കാട്ടുമുലയ്ക്ക് ഒരുമ കൊടുക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന കവി അവൾ മണിച്ചിയും നുണച്ചിയും മയിലാടും കുന്നിലെ കൊതിച്ചിക്കാറ്റുമാണെന്ന് കളിയാക്കുന്നു. തൃക്കാക്കരയിലും തിരുനക്കരയിലും പൂ പോരാതെ തിരുമാന്താം കുന്നിലെത്തുന്ന തെക്കൻ കാറ്റിന്റെ പൂപ്പാലിക ഒന്ന് കാണാനും കൊതിക്കുന്നു. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നും കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചരിവും കാവ്യചിത്രങ്ങളാക്കുന്ന വയലാർ പ്രകൃതിയുടെ പച്ചില മേടയിൽ അന്തിയുറങ്ങുന്ന രസവും സൂചിപ്പിക്കുന്നു. അതാണ് ഗന്ധർവ ചാബല്യം. ഗന്ധർവ സ്പർശമാർന്ന പ്രതിഭകളിൽ പലരും ദീർഘായുസ്സുകളല്ല. മഹാകവി കുമാരനാശാനും ചെങ്ങമ്പുഴയും വയലാറുമൊക്കെ ആ ജനുസിൽപ്പെട്ടവർ. പത്മതീർത്ഥമേ ഉണരൂ എന്ന ഗാനത്തിൽ കവി പാടുന്നു, പ്രകൃതി ചുമരുകളോളം സ്വർഗപ്രതിഭ പറന്നു നടക്കാൻ എന്ന്. ഈ മോഹത്തിന്റെ ഒരു ജന്മാസ്തമയ വാങ്മയ ചിത്രമലേ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പ്രാർത്ഥനയും. മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു പിടിക്കും സ്വപ്നരത്നഖനിയോടെ പാടാനും നവരസങ്ങൾ കൊണ്ട് അമ്മാനമാടാനും വന്ന ഗന്ധർവനായിരുന്നു വയലാർ. നിലാവിന്റെ ലഹരിയും ഭൂമിയുടെ ലാവണ്യവും ആസ്വദിച്ച് ഏതോ യാമത്തിൽ മടങ്ങേണ്ടി വന്ന ആ ഗന്ധർവ ഹൃദയം ഇപ്പോഴും സ്പന്ദിക്കുന്നു, ചോദിക്കുന്നു, മനോരഥമെന്നൊരു രഥമുണ്ടോ?